പ്രാർത്ഥന. അവരുടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ.
ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിലും ഇത് കർത്താവ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ വാക്യങ്ങൾ വായിക്കാം. 36-37. ഓക്കെ, ഈ വാക്യങ്ങൾ യേശുക്രിസ്തു പറയുന്ന കോണ്ടക്സ്റ്റ് കർത്താവിന്റെ ശിഷ്യന്മാരെ പിരിഞ്ഞു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇതിന്റെ ഒരു വിശദീകരണം കർത്താവ് കൊടുത്തിട്ടില്ല. കർത്താവിന്റെ പല ഉപമകളും കർത്താവ് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ഉപമകൾ കർത്താവ് വിശദീകരിച്ചിട്ടില്ല. ഈ വിശദീകരിക്കാത്ത ഉപമകൾക്ക് പല അർത്ഥതലങ്ങളുണ്ടാവാം. എന്നാൽ ആ വിശദീകരിക്കാത്ത ഉപമകൾ വിശദീകരിക്കുമ്പോൾ ഇന്നതാണ് എന്ന് 100% ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ പറയാൻ കഴിയില്ല. പല അർത്ഥങ്ങൾ അതിന് ചിലപ്പോൾ ഉണ്ടാവാം. എന്നാൽ ദൈവവചനത്തിന്റെ ബാക്കിയുള്ള വാക്യങ്ങളുമായിട്ട് ചേർത്ത് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ഏകദേശമുള്ള അർത്ഥം നമുക്ക് മനസ്സിലാവും. ഈ ഉപമയുടെ വിശദീകരണം കർത്താവ് കൊടുത്തിട്ടില്ല. ഈ പുതിയ ദുരിത്തി എന്താണ് എന്ന് യേശുക്രിസ്തുവോട് വിശദീകരിച്ചില്ല. പുതിയ വീഞ്ഞ് എന്താണെന്ന് വിശദീകരിച്ചില്ല. പഴയ ദുരിത്തി എന്താണെന്ന് വിശദീകരിച്ചില്ല. പഴയ വീഞ്ഞ് ഏതാണെന്ന് വിശദീകരിച്ചില്ല. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അന്നേരം ഞാൻ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇത് അങ്ങനെ തന്നെയാണോ എന്ന് ഉള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ യോജിക്കാം. കാരണം അത് കർത്താവിനെ വിശദീകരിക്കാത്തതുകൊണ്ട് അത് ഇന്ന തന്നെയാണ് 100% പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് പറയാനായിട്ട് ശ്രമിക്കാം. പുതിയ വീഞ്ഞ് എപ്പോഴും പുതിയ നിയമത്തിൽ കർത്താവിന്റെ രക്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിക്കപ്പോഴും കാണിക്കുന്നത്. ഈ കോണ്ടക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ യേശുക്രിസ്തുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് യേശുക്രിസ്തു പറയുന്നത്. മണവാളൻ തോഴ്മക്കാരെ വിട്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ, രക്തത്തിൽ ജീവനുണ്ടെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന പുതിയ വീഞ്ഞ് എന്നുള്ളത്. ഈ പുതിയ വീഞ്ഞ് പകരുന്ന പുതിയ തുരുത്തി എന്ന് പറയുന്നത് ആ വീഞ്ഞിനെ വഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജീവൻ വഹിക്കുന്ന പുതിയ സൃഷ്ടിയായ വീണ്ടും ജനിച്ച ദൈവമക്കളെയാണ് സൂചിപ്പിക്കാനായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. നേരം യേശുക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിൽ വഹിക്കുന്ന പുതിയ തുരുത്തികളാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ, പുതിയ സൃഷ്ടിയായ ദൈവമക്കൾ. ഈ പുതിയ തുരുത്തിയായിട്ട് ദൈവത്തിന് നമ്മളെ മാറ്റാനായിട്ട് കർത്താവ് വളരെ കാര്യങ്ങൾ ചെയ്തു. യേശുക്രിസ്തുവിന്റെ ലൈഫിനെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വഹിക്കാനായിട്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിന് മാറ്റം വന്നെങ്കിലേ ഒക്കെയുള്ളൂ. പാപം നിറഞ്ഞ ഒരു കർത്താവിനെ വഹിക്കാൻ കഴിയാത്ത പാപം നിറഞ്ഞ ഒരു പാത്രമായിരുന്ന നമ്മളെ കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ പുതിയ സൃഷ്ടിയായിട്ട്. അതിന്റെ പ്രോസസ്സാണ് നമ്മൾ ദൈവവചനത്തിൽ ഉടനീളം കാണുന്നത്. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ അതിന്റെ 5-ാമത്തെ അധ്യായം, സോറി, 1 യോഹന്നാൻ അതിന്റെ 3-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു വന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, 8-ാമത്തെ വാക്യം. ഇംഗ്ലീഷിൽ എങ്ങനെ ഇരിക്കും? ദ വൺ ഹു പ്രാക്ടീസസ് സിൻ ഈസ് ഓഫ് ദ ഡെവിൾ. പാപം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി പിശാചിന്റെ മകനാകുന്നു. അതിലൂടെയാണ് പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാജിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അടുത്ത വാക്യം 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, ദ വൺ ഹൂ ഇസ് ബോൺ ഓഫ് ഗോഡ് നോട്ട് പ്രാക്ടീസസ് സിൻ. നോ വൺ ഹൂ ഇസ് ബോൺ ഓഫ് ഗോഡ് പ്രാക്ടീസസ് സിൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ സിൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ബിക്കോസ് ഹിസ് സീഡ് അബൈഡ്സ് ഇൻ ഹിം, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നതിനാൽ അവന് പാപം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നതുമല്ല. എന്നിട്ട് പറയാണ്, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവരല്ല. അവിടെ പറയാണ് പിശാചിന്റെ മക്കൾ ആരാണെന്നും ദൈവത്തിന്റെ മക്കൾ ആരാണെന്നും ഇതിനാൽ ഒബ്വിയസ് ആവുന്നു. എനിവൺ ഹൂ ഡസ് നോട്ട് പ്രാക്ടീസ് റൈച്ചസ്നെസ് ഈസ് നോട്ട് ഓഫ് ഗോഡ്. നീതി, ദൈവത്തിന്റെ നീതി അവനിൽ കൂടി വെളിപ്പെടുത്താത്ത ഒരൊറ്റ വ്യക്തിയും ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ യോഹന്നൻ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ പാപം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കൂട്ടരെ പറ്റിയും എൻജ് ചെയ്യുന്നത് നീതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കൂട്ടരെ പറ്റിയുമാണ്. പാപം പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കാരണം കർത്താവോട് പറയാണ്, ഒരു വ്യക്തി പാപം കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു കാര്യം വസിക്കുന്നുണ്ട്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവൻ പിശാചിൽ നിന്ന് ജനിച്ചവനാണ്. പിശാചിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ടാണ് അവൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നത്. പിശാചിന്റെ വിത്ത് അവനിലുള്ളതുകൊണ്ടാണ് അവൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് പാപം ചെയ്യുന്നത് കൊണ്ടാണ് പലരും പാപികളാകുന്നതെന്ന്, സാധാരണ ലോകത്തിൽ പറയുന്നതാണ്. എന്നാൽ ദൈവം പഠിപ്പിക്കുന്നത് പാപത്തിന്റെ വിത്തുള്ളതുകൊണ്ട്, അവൻ പാപി ആയതുകൊണ്ട്, പിശാചിന്റെ റൂട്ട് അവനിലുള്ളതുകൊണ്ടാണ് അവൻ പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനായിട്ടാണ് യേശു ക്രിസ്തു പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചിട്ട് അവനിൽ ദൈവത്തിന്റെ വിത്ത് വന്ന് അവൻ നീതി പ്രാക്ടീസ് ചെയ്യുന്നവനായിത്തീരുന്നു. ഇതാണ് ദൈവത്തിന്റെ, യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം. അതായത് ഒരു വ്യക്തിയുടെ പാപം ക്ഷമിച്ചിട്ട് അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതല്ല, പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയെ നീതി പ്രാക്ടീസ് ചെയ്യുന്നവനാക്കി തീർക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ റോമാലേഖനം 6-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ ഓർഡർ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇതിനുവേണ്ടി യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? ഇല്ലെങ്കിൽ പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന പാത്രങ്ങളായിരുന്ന, പാപപാത്രങ്ങളായിരുന്ന, ക്രോധപാത്രങ്ങളായിരുന്ന നമ്മളെ എങ്ങനെയാണ് ദൈവം യേശു ക്രിസ്തുവിന്റെ ജീവൻ വഹിക്കുന്ന പുതിയ ദുരിതികളാക്കി തീർത്തത്? കർത്താവ് അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 14-15 വാക്യങ്ങളിൽ യേശു ക്രിസ്തു അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇവിടെ കർത്താവ് പഴയ നിയമത്തിലെ ഒരു കാര്യം പറയുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. യോഹന്നാന്റെ സുവിശേഷം തന്നെ 12:32-33 ഇതിന്റെ തുടർച്ച കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാൻ 12:32-33 യേശു ക്രിസ്തു മരിക്കാനുള്ള മരണദിനം സൂചിപ്പിച്ച് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും കൂടി സൂചിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയാണ്, കർത്താവിനെ ഉയർത്തുമ്പോൾ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തുമ്പോൾ അവനിൽ നോക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് പറയാണ്. അങ്ങനെ കർത്താവ് പഴയ നിയമത്തിൽ നിന്നൊരു എക്സാമ്പിൾ എടുക്കുമ്പോൾ സ്പെസിഫിക്കലി സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായത്തിന്റെ 4-9 വരെയുള്ള ഒരു സംഭവമാണ് എടുക്കുന്നത്. ആ സംഭവം വേണമെങ്കിൽ നമുക്ക് എടുക്കാം സംഖ്യാപുസ്തകം അതിന്റെ 21:4-9 വരെയുള്ള വാക്യങ്ങൾ. അഞ്ച് അതിന്റെ 6, 7, 8, 9 വാക്യങ്ങൾ അതാണ് കർത്താവ് അവിടെ റെഫർ ചെയ്യുന്നത്. വായിച്ചോ. നേരം ഇവിടെ വളരെ ക്ലിയറാണ്. ഇസ്രായേൽ മക്കളുടെ റിബല്യൻ കാരണം അവർ ദൈവത്തോട് മത്സരിക്കുമ്പോൾ ദൈവം ഇവരുടെ ഇടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയക്കുന്നു. ആ അഗ്നിസർപ്പങ്ങളുടെ കടികേറ്റ് ഇസ്രായേൽ മക്കൾ മരിക്കുമ്പോൾ ആ പോയിസൺ അവരുടെ എല്ലാം ജീവിതത്തിലേക്ക്, അവരുടെ ലൈഫിലേക്ക് പടരുമ്പോൾ അവർ മാനസാന്തരപ്പെട്ട് ആ കർത്താവ് മോശയിടയിലേക്ക് അടുത്തു വന്നിട്ട് രക്ഷപ്പെടാനായിട്ടുള്ള വഴി ചോദിക്കുമ്പോൾ മോശ ഒരു താമ്ര സർപ്പത്തെ ഒരു കൊടിയുടെ മുകളിൽ അല്ലെങ്കിൽ ഒരു വലിയ കമ്പിന്റെ മുകളിൽ ഉയർത്തിയിട്ട് ആ സമൂഹത്തിന്റെ നടുവിൽ നാട്ടുകയാണ്. ആ ദൈവമാണ് പറയുന്നത്, യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടിമരത്തിൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ മേൽ തൂക്കി, പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. നേരെ നമ്മൾ മനസ്സിലാക്കണം, ഈ കൊടിമരത്തിൽ തറച്ചു വെച്ചിരിക്കുന്ന ഈ സർപ്പം, താമ്ര സർപ്പത്തിന്റെ പ്രതിമ എന്നത് വളരെ ഉയരത്തിലായിരിക്കണം വയ്ക്കുന്നത്. കാരണം ഒരു 600,000 പേരോളം വരുന്ന ജനത്തിന് എവിടെ നിന്ന് നോക്കിയാൽ പോലും കാണാവുന്ന രീതിയിൽ ഉയർത്തപ്പെട്ട ഒരു സ്തൂപത്തിലാണ് ഇല്ലെങ്കിൽ ഒരു കൊടിമരത്തിലാണ് ഈ താമ്ര സർപ്പത്തിനെ തറച്ചു വെച്ചിരിക്കുന്നത്. ഇനി കർത്താവ് എന്തിനാണ് ഈ സർപ്പത്തിനെ ഉയർത്തിയതുമായിട്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തിനെ സൂചിപ്പിക്കുന്നത്? എന്താണ് കർത്താവ് അതിൽ കൂടി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചനത്തിലെ ചില വാക്യങ്ങൾ, ചില സൂചനകൾ കൺസിസ്റ്റന്റ് ആണ്. സർപ്പം പിശാചിനെയാണ് പലപ്പോഴും കാണിക്കുന്നത്. വെളിപാട് പുസ്തകം 12:9-ാമത്തെ വാക്യത്തിൽ മനുഷ്യനെ വഞ്ചിച്ച, ഉൽപ്പത്തിയിൽ വഞ്ചിച്ച ആ സർപ്പം എന്നത് പിശാചായിരുന്നു എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്നേരം പിശാചിനെയാണ് സർപ്പത്തിനെ കാണിക്കുന്നത്. ഈ സർപ്പത്തിനെയാണ് ഉയർത്തുകയും ചെയ്തത്, ഇല്ലെങ്കിൽ സർപ്പത്തിന്റെ പ്രതിമയാണ് ഉയർത്തുകയും ചെയ്തത്. ഇപ്പോൾ എന്താണ് ഇതിന്റെ പുറകിലുള്ള കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് പോലെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന്റെ ഉള്ളിൽ കടന്നത് ഈ സർപ്പത്തിന്റെ സ്വഭാവമാണ്. പിശാചിന്റെ സ്വഭാവത്തെയാണ് ആ പിശാച് മനുഷ്യനിലേക്ക് ഇഞ്ചക്ട് ചെയ്തത്. മനുഷ്യൻ പിശാചിന്റെ സ്വഭാവമുള്ളവനായി തീർന്നു, പിശാചിന്റെ നേച്ചർ ഉള്ളവനായി, പാപ സ്വഭാവമുള്ളവനായിട്ട് അവൻ തീരുകയാണ്. അന്നേരം ഈ പാപ സർപ്പത്തിന്റെ കടി ഏറ്റ മനുഷ്യർ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് പിശാചിനാൽ എഫക്റ്റഡ് ആയ, പിശാചിന്റെ സ്വഭാവത്തിലായി തീർന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് റോമാലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരിലും ഈ പാപം പരന്നു. അന്നേരം ഈ പാപത്തിന്റെ കടിയേറ്റ, ഇല്ലെങ്കിൽ പിശാചിന്റെ പാപം പോയിസൺ ഇഞ്ചക്റ്റഡ് ആയ ജനങ്ങളാണ് ഈ ഭൂമിയിലുള്ളത് അവിടെ. എന്നാൽ ഉൽപ്പത്തിയിൽ തന്നെ ഈ പിശാചിന്റെ കടി മനുഷ്യനേറ്റപ്പോൾ, പിശാചിന്റെ സ്വഭാവത്തിലേക്ക് മനുഷ്യൻ വീണപ്പോൾ തന്നെ ദൈവം ഇതിനുള്ളൊരു റെമഡി പറയുന്നുണ്ട്. ഉൽപ്പത്തിയിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും യേശു ക്രിസ്തു പിശാചിന്റെ തലയെ തകർക്കുന്ന, പിശാചിന്റെ പാമ്പിന്റെ തലയെ, സർപ്പത്തിന്റെ തലയെ തകർക്കുന്നതിനെ പറ്റി കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അന്നേരം അതിനെയാണ് ഇവിടെ മോശ താമ്ര സർപ്പത്തെ ഉയർത്തിയായിട്ട് കാണിക്കുന്നത്. അന്നേരം എന്താണ് താമ്ര സർപ്പവുമായിട്ട് യേശു ക്രിസ്തുവിനുള്ള ബന്ധം? യേശു ക്രിസ്തു പിശാചിന്റെ തലയെ എവിടെ വെച്ചിട്ടാണ് തകർക്കുന്നത്? യേശു ക്രിസ്തു എന്താണ് പിശാചിന്റെ തലയെ തകർത്ത് നമ്മളെ വിടുവിക്കാനായിട്ട് ചെയ്തത്? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. യേശു ക്രിസ്തു ചെയ്തത് എന്നത്, യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ഇഞ്ചക്റ്റഡ് ആയിരുന്ന ആ ഒരു നേച്ചറിനെ തന്നെ ക്രൂശിൽ ഏറ്റെടുത്തു. യേശു ക്രിസ്തു പാപങ്ങൾക്ക് പകരമായിട്ട് മരിക്കുക മാത്രമായിരുന്നില്ല, റോമാലേഖനം 3:3 വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, അവനോടുകൂടെ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. അതായത് നമ്മുടെ പാപ സ്വഭാവം, പാപത്തിന്റെ നേച്ചർ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനെ മരിച്ച് യേശു ക്രിസ്തു ക്രൂശിൽ ഉയർത്തപ്പെട്ടപ്പോൾ യേശു ക്രിസ്തു ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പാപത്തിന്റെ സ്വഭാവത്തെ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ റൂട്ടായിട്ടുള്ള പഴയ ഹൃദയത്തെ യേശു ക്രിസ്തു ഏറ്റെടുക്കുകയാണ്. അതാണ് താമ്ര സർപ്പത്തിനെ ഉയർത്തിയതുപോലെ യേശു ക്രിസ്തുവിനെ ഉയർത്തുമെന്ന് പറഞ്ഞത്. അതായത് പിശാചിന്റെ കടിയാൽ ഏറ്റ എല്ലാ മനുഷ്യരും പിശാചിന്റെ കടിയേറ്റവരായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു ക്രിസ്തു മാത്രമാണ് ഈ ഭൂമിയിൽ പാപമില്ലാത്ത മനുഷ്യനായിട്ട് വന്നത്. പാപമില്ലാത്ത ഒരു മനുഷ്യന് മാത്രമേ പാപത്തെ ഏറ്റെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ, പാപങ്ങളെയല്ല, പാപത്തിന്റെ റൂട്ടിനെ ഏറ്റെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് പാപമില്ലാത്തവനായിട്ട് ജീവിച്ചു, പാപമില്ലാത്തവനായിട്ട് ഭൂമിയിൽ വന്നു, പാപമില്ലാത്തവനായിട്ട് ജീവിച്ചു. എന്നാൽ ക്രൂശിൽ വെച്ചിട്ട് യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ സ്വഭാവത്തെ ഏറ്റെടുത്തു. അങ്ങനെ ക്രൂശിൽ വെച്ചിട്ട് കർത്താവ് നമ്മുടെ പാപം ഏറ്റെടുത്ത് നമുക്ക് ഒരു പുതിയ ഒരു ഹൃദയം തന്നു. ഇതാണ് സുവിശേഷത്തിന്റെ കണ്ടന്റ്. അതാണ് ഞാൻ യോഹന്നാന്റെ ലേഖനത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിലും വായിച്ചത്. ഇതിനെയാണ് ബൈബിളിൽ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിന്റെ മർമ്മം, ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്ന ഈ മിസ്റ്ററി ഇവിടാണ്. അല്ലാതെ യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്നുള്ളതല്ല ബൈബിളിന്റെ കോർ മിസ്റ്ററി ആയിട്ട് പഠിപ്പിക്കുന്നത്. കൊലോസ്യ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ ആ വാക്യം വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയാണ് അവരോട്, അത് പൂർവ്വകാലങ്ങളിലും തലമുറകൾക്കും മറഞ്ഞിരുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട്, ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്നെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. എന്താണ് ഇതിലുള്ള വലിയ മിസ്റ്ററി? ഈ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. പിശാചിന്റെ സ്വഭാവത്തിൽ ജനിച്ച, പിശാചിന്റെ നേച്ചർ ഉള്ള ഒരു മനുഷ്യന് എങ്ങനെ ദൈവത്തിന്റെ സ്വഭാവമുള്ളവനായി തീരാനായിട്ട് കഴിയും? പിശാചിന്റെ നേച്ചറിൽ ഉള്ള ഒരു മനുഷ്യന് എങ്ങനെ അവന്റെ ഉള്ളിൽ യേശുക്രിസ്തു വസിച്ചിട്ട് അവന് ദിവ്യ സ്വഭാവം, കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ അനുരൂപനായി തീരാൻ കഴിയും? രണ്ടും രണ്ട് സ്വഭാവങ്ങളാണ്. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് മിസ്റ്ററി. ഈ മിസ്റ്ററി എങ്ങനെ എന്നുള്ളതാണ്, അതാണ് യഥാർത്ഥത്തിൽ നിക്കോദിമോസ് യോഹന്നാന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവ് പറയാണ്, നീ പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നീ പുതുതായി ജനിക്കണം എന്ന് നിക്കോദിമോസിനടുത്ത് പറയുമ്പോൾ നിക്കോദിമോസ് ചോദിക്കുന്നതാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഒരു മനുഷ്യന് അമ്മയുടെ ഉദരത്തിൽ കടന്ന, നിക്കോദിമോസിന് അറിയാമായിരുന്നു, ഇറ്റ്സ് എ മിസ്റ്ററി, അത് നടക്കത്തില്ല. പിശാചിന്റെ സ്വഭാവത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന ഒരു മനുഷ്യന് എങ്ങനെ ദൈവത്തിന്റെ സ്വഭാവത്തിൽ ആയിത്തീരാൻ കഴിയും എന്നുള്ള മിസ്റ്ററിയാണ് നിക്കോദിമോസ് ചോദിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, നിങ്ങൾ ആത്മാവിനാൽ ജനിക്കണം. എന്നാൽ ഈ മിസ്റ്ററിയാണ് പുതിയ നിയമത്തിലേക്ക് റിവീൽ ചെയ്യുന്നത്. ഈ മിസ്റ്ററി കർത്താവ് എങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ പാപത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്തവനായി ഈ ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു നമ്മുടെ ജഡത്തിൽ വന്നു എന്ന് ദൈവനം പഠിപ്പിക്കുന്നില്ല. പാപജഡത്തിൽ വന്നു എന്ന് പഠിപ്പിക്കുന്നില്ല. യേശുക്രിസ്തു പാപമില്ലാത്തവനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. യേശുക്രിസ്തു ഈ പാപമില്ലാത്തവനായി ഭൂമിയിൽ വന്നു. യേശുക്രിസ്തു പാപത്തിന്റെ പകരമായി നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു. അതുകൊണ്ടാണ് ദൈവനം പറഞ്ഞിരിക്കുന്നത്, പാപം അറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അങ്ങനെ പാപത്തിന്റെ പവറിൽ നിന്ന്, പിശാചിന്റെ ശക്തിയിൽ നിന്ന് യേശുക്രിസ്തു നമ്മളെ വിടുവിച്ചു. ഇതാണ് ക്രൂശിൽ നടന്ന കാര്യം. 2 കൊരിന്ത്യർ 5:21 ഗലാത്യലേഖനം 3:13 ഈ രണ്ട് വാക്യങ്ങളിലും വ്യക്തമായിട്ട് തന്നെ ഇരിക്കും. വേണമെങ്കിൽ നമുക്കെടുത്ത് വായിക്കാം. ഗലാത്യലേഖനം 3:13 ഇവിടെ ക്രൂശിൽ വെച്ച് നടന്ന ഒരു ഡിവൈൻ എക്സ്ചേഞ്ചിനെ പറ്റിയാണ് ഇവിടെ രണ്ടടുത്ത് എഴുതിയിരിക്കുന്നത്. ഒന്ന്, പാപം അറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിന്റെ റൈച്ചസ്നെസ് നമ്മൾ കൂടി വെളിപ്പെടേണ്ടതിന്. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞത്, പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നവൻ ദൈവത്തിന്റെ റൈച്ചസ്നെസ് അവനിൽ കൂടി വെളിപ്പെടാൻ വേണ്ടിയിട്ട് അവൻ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നു എന്നാണ് അവൻ എഴുതിയിരിക്കുന്നത്. പാപങ്ങളെ ഏറ്റെടുത്തുവെന്നോ പാപങ്ങളെ ക്ഷമിച്ചുവെന്നോ ഒന്നും അല്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹി ബിക്കെയിം സിൻ. അവൻ പാപം ഏറ്റെടുത്ത് പാപമായി തീർന്നപ്പോൾ ദൈവത്തിന്റെ നീതി ബൈ എക്സ്ചേഞ്ച് നമ്മളിലേക്ക് വന്നു. ഗലാത്യലേഖനത്തിൽ പറയണം, മരത്തിന്മേൽ ഒരുവനെ തൂക്കിയാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്ന പോലെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുക്രിസ്തു ക്രൂശിൽ പാപത്തെ വഹിച്ചുകൊണ്ട് തൂങ്ങിയപ്പോൾ അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നുവെന്നും നമ്മുടെ ശാപം, പാപ സ്വഭാവം യേശുക്രിസ്തു ഏറ്റെടുത്തുവെന്നും ബൈ എക്സ്ചേഞ്ച് അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ പഴയ നിയമത്തിലെ വാഗ്ദത്തമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് നമുക്കൊരു പുതിയ സ്വഭാവം തന്നു എന്നുള്ളതും ആണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന റിഡംഷൻ, വീണ്ടെടുപ്പ് എന്ന് ദൈവവചനത്തിൽ തുടർച്ചയായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ പുതിയ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട്, യേശുക്രിസ്തുവിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരാൻ വേണ്ടി കർത്താവ് ഒരു പുതിയ വെസലിനെ ഉണ്ടാക്കുകയാണ്. അതാണ് ഞാൻ ഇത്ര നേരം വിശദീകരിച്ചത്. ആ ഒരു പുതിയ വെസലിലേക്ക് യേശുക്രിസ്തുവിന്റെ ജീവനെ, കർത്താവിന്റെ ജീവനെ, പുതിയ വീഞ്ഞിനെ കർത്താവ് ഒഴിക്കുകയാണ്. അങ്ങനെ ആ പുതിയ വെസലിൽ പുതിയ വീഞ്ഞ് ഉള്ളവരായി ഈ ഭൂമിയിൽ കർത്താവിന്റെ ലൈഫിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നവരായി നമ്മൾ തീരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കർത്താവിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവന് കഴിയണം. അവന് മനസ്സിലാക്കേണ്ടത് നമ്മളിൽ കൂടി ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പഴയ നിയമത്തിലെ വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. എന്നിട്ട് പറയാണ് നിങ്ങളുടെ വെസലിനെ ദൈവം മാറ്റും. എന്നിട്ട് പറയണം ഞാൻ പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, കർത്താവിന്റെ ജീവനെ നമ്മുടെ ഉള്ളിൽ ഒഴിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ജീവനിൽ നടക്കുമാറാക്കും. ഒന്ന് പത്രോസ് അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലും കർത്താവ് ഇത് വിശദീകരിക്കുന്നുണ്ട്. ഈ മൂന്ന് വാക്യങ്ങൾ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഡിവൈൻ എക്സ്ചേഞ്ച്. 2 കൊരിന്ത്യർ 5:21, കൊലോസ്യലേഖനം 21:22, 1 പത്രോസ് 2:24, ഈ വാക്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഈ ഡിവൈൻ എക്സ്ചേഞ്ചിനെ കർത്താവ് വിശദീകരിക്കുകയാണ്. അവിടെ പറയണം നാം പാപം സംബന്ധിച്ച് മരിച്ച്, അവിടെ പറയണം വി ഡെഡ് ടു സിൻ, പാപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചവരായി തീരേണ്ടതിന്. റോമലേഖനത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്, പാപ സംബന്ധമായി മരിച്ചവരായി നിങ്ങൾ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപം എന്ന ആ ഒരു കർത്തൃത്വത്തിൽ നിന്ന്, പിശാചിന്റെ സ്വഭാവത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു വ്യക്തനെ വിടുവിച്ചിട്ട് അവൻ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുന്നവരാകേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ റൈച്ചസ്നെസ് നമ്മൾ കൂടി വെളിപ്പെടേണ്ടതിന്. വായിച്ചോ, അവിടെ പറയാണ് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ പാപത്തിന്റെ രോഗത്തിൽ നിന്ന്, പിശാചിന്റെ കടിയിൽ ഏറ്റുപോയ ആ പാപത്തിന്റെ രോഗത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എന്തായി തീരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ പഴയ നേച്ചർ മാറി, പാപ സ്വഭാവം മാറി, നമ്മൾ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. 2 കൊരിന്ത്യർ 5:17 വാക്യം, ഇവിടെ പറയാണ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഹി ഈസ് എ ന്യൂ ക്രിയേഷൻ. പഴയതിന് എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞിരിക്കുകയാണ്, ഓൾഡ് ഈസ് പാസ്ഡ് അവേ. നേരെ ഇത് പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. നേരെ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വീണ്ടും ജനനത്തിൽ നടക്കുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നടന്നില്ല എങ്കിൽ, കർത്താവിന്റെ ജീവനെ, ഇല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരത്തിൽ ഒരു വ്യക്തി കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിട്ട്, കർത്താവ് എന്റെ ഉള്ളിൽ നിന്ന് പാപത്തിന്റെ ജലമാണ് വഹിക്കുന്നത്, എനിക്ക് യേശുക്രിസ്തുവിന്റെ നേച്ചറിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല, ഇല്ലെങ്കിൽ എന്റെ യേശുക്രിസ്തു നേച്ചറിനെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ ഒരു വ്യക്തി കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ ആണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് എന്തെങ്കിലും ഉള്ളൂ. അന്നേരം ഇത് പലരുടെയും ജീവിതത്തിൽ നടന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായി അവരുടെ ഉള്ള പഴയ ജീവിതത്തിന്റെ, പഴയ യേശുക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഫൂളിഷ്നെസ്, ഏറ്റവും വലിയ നിരർത്ഥകത അവർക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ അനേക വർഷങ്ങൾ മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു. ഇവരെപ്പോഴാണ് കർത്താവ് വിടുവിക്കാനായിട്ട് ഇറങ്ങി വന്നത്? അതിന്റെ കാരണം കർത്താവ് പറയുന്നുണ്ട്. ഞാൻ വാക്യത്തിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്കറിയാമോ അതിന്റെ കാരണം എന്താണെന്നുള്ളത്? കർത്താവ് പറയുന്ന ഒരു കാരണമുണ്ട് അതിന്റെ. എപ്പോഴാണ് അവര് കർത്താവ് അവരെ വിടുവിക്കാനായിട്ട് വിടുവിക്കാൻ ആളെ അയച്ചത്? അവർ ഊഴിയവേലക്കാർ നിമിത്തം നിലവിളിച്ചു. അവർക്ക് മനസ്സിലായി ഇവരുടെ മുകളിലൊരു പാപത്തിന്റെ കർത്തൃത്വമുണ്ടെന്ന്, പാപത്തിന്റെ അടിമത്തത്തിന്റെ ശക്തി എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി. ഇതിൽ നിന്ന് പുറത്തു വരാൻ ഇവർക്ക് കഴിയുകയില്ല എന്ന് മനസ്സിലായി. അല്ലാതെ അവരുടെ ജീവിതത്തിൽ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവർ നിലവിളിച്ചത്. അവർക്ക് കാറ് കിട്ടാൻ വേണ്ടിട്ടോ, വീട് കിട്ടാൻ വേണ്ടിട്ടോ, അല്ലെങ്കിൽ രോഗം മാറാൻ വേണ്ടിട്ടോ, ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊന്നും അടിമത്തമായിരുന്നില്ല, ഇതൊന്നും ആയിരുന്ന ഒരു മനുഷ്യന്റെ റിയൽ പ്രശ്നം.
ഒരു മനുഷ്യൻ അവന്റെ രോഗത്തിന്റെ കാരണം മനസ്സിലാക്കുകയാണ്. പാപം എന്നുള്ളൊരു കാര്യമാണ് ഇവനെ അടിമയാക്കുന്നത്. ഇവന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് പിശാചിന്റെ സ്വഭാവമാണ് എന്നിവൻ മനസ്സിലാക്കി ഇവൻ ദൈവത്തിങ്കിലേക്ക് നിലവിളിക്കുകയാണ്. കർത്താവ്, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാനായിട്ട് കഴിയും? അപ്പോഴാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ കണ്ടു, ഞാൻ അവരെ വിടുവിക്കാൻ ഇറങ്ങുമെന്നിരിക്കുന്നു. അങ്ങനെയാണ് കർത്താവ് അവരെ വിടുവിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് അനേകർ പാപത്തിന്റെ അടിമയായിട്ട് തന്നെ തുടരുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇവർ പാപത്തിന്റെ റിയൽ പോയിസൺ അവസ്ഥ എന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഇവരുടെ ജീവിതത്തിൽ ഇതിന്ന് പുറത്തു വരണമെന്ന് റിയലായിട്ടുള്ള നിലവിളിയില്ല. കർത്താവ് അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് കർത്താവ് പറയാണ് ഈ പുതിയ ലൈഫിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടിന് കഴിയും. പക്ഷെ ആദ്യമായിട്ട് കർത്താവ് അതിന് വേണ്ടിയിട്ട് ആ വെസലിനെ പുതിയതാക്കി തീർത്തു, പുതിയ വെസലാക്കി തീർത്തു. അവന്റെ ഉള്ളിലേക്ക് പുതിയ ജീവൻ പകരുകയാണ്. ഈ ജീവൻ പകർന്ന വ്യക്തികൾ കർത്താവിന്റെ ജീവനെ ഓരോ ദിവസവും മാനിഫെസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വീണ്ടും ജനിച്ച വ്യക്തികളുടെ ഉള്ളിൽ ഈ കർത്താവിന്റെ ജീവൻ വന്ന വ്യക്തികൾ കർത്താവിന്റെ ജീവനെ ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യണം. അതാണ് ദൈവസഭയുടെ ദൈവമക്കളെ കുറിച്ചുള്ള ഉദ്ദേശം. ദൈവം ഒരു വ്യക്തിയെ വീണ്ടും ജനിപ്പിക്കുന്നതിന്റെ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. അതിനുള്ള കണ്ടീഷനാണ് കർത്താവ് പിന്നീട് പറയുന്നത്. ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികൾ, വീണ്ടും ജനിച്ച വ്യക്തികൾ, യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച വ്യക്തികൾ, അവരടുത്ത് കർത്താവ് പറയാണ്, അവരടുത്ത് മാത്രം കർത്താവ് പറയാണ് നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ നാൾതോറും ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. അങ്ങനെ നാൾതോറും ഒരു വ്യക്തി ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നതിൽ കൂടി മാത്രമേ കർത്താവിന്റെ ലൈഫിനെ വീണ്ടും ജനിച്ച വ്യക്തികൾക്കും മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കർത്താവിന്റെ ജീവൻ ഉള്ളിൽ വന്ന വ്യക്തികൾക്കും കർത്താവിന്റെ ജീവനെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ്, ഇല്ലെങ്കിൽ കണ്ടീഷനാണ്, സ്വന്തം ജീവനെ പകച്ചിട്ട് ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക. അന്നേരം പല ആൾക്കാർക്കും കർത്താവിന്റെ ജീവനെ മാനിഫെസ്റ്റ് ചെയ്യാത്തതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ ദൈവവചനത്തിൽ 1 by 1 വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൽ എവിടെയെങ്കിലും ഒരാൾ തെറ്റിയത് കൊണ്ടാണ് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ മിസ്റ്ററി ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഒരു വ്യക്തി, വീണ്ടും ജനിച്ച വ്യക്തിക്ക് സ്വന്തം ജീവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തികൾ, സ്വന്തം ജീവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക ജീവനല്ല, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, അവന്റെ സോളിഷ് ലൈഫ്, അവന്റെ ആഗ്രഹങ്ങൾ, അവന്റെ പ്ലാനുകൾ, അവന്റെ പദ്ധതികൾ, അവന്റെ ഇഷ്ടങ്ങൾ, ഇതെല്ലാം മുമ്പിൽ നിൽക്കും, അവന്റെ അംബിഷൻസ്, ഇതെല്ലാം കൊണ്ടിട്ട് കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഇറങ്ങിയാൽ കർത്താവ് പറയുകയാണ് ഇറ്റ് ഈസ് ഇംപോസിബിൾ. അതുകൊണ്ട് കർത്താവിന്റെ ജീവനെ ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നാൾ തോറും ഈ കാര്യങ്ങൾ ക്രൂശിൽ വെച്ചുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആൾക്കാർക്ക് പ്ലാനുകളുണ്ട്, ഇല്ലാത്തവരുണ്ടോ? ഒരുപാട് പദ്ധതികളുണ്ട്. കർത്താവ് അതുകൊണ്ടാണ് ഉയരത്തിൽ ചിന്തിക്കാത്തവൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്തവൻ, ഈ ലോകത്തിന് അനുരൂപമായിട്ട് ജീവിക്കുന്നവൻ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ, ഇവർക്കൊന്നും കർത്താവിന്റെ ജീവനെ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇതിലെവിടെയെങ്കിലും ആയിരിക്കണം പ്രശ്നം വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കർത്താവ് പറയാണ് യു കനോട്ട് മാനിഫെസ്റ്റ് ക്രൈസ്റ്റ്. കർത്താവ് പറയാണ് നാൾതോറും ആ വ്യക്തി എന്നാൽ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ നാളത്തോ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എന്നേക്കാൾ അധികമായി നിങ്ങൾ ഇതിൽ എന്തിനെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് എന്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല. കർത്താവ് കഴിയുകയില്ല എന്ന് പറയുമ്പോൾ കഴിയുകയില്ല എന്ന് തന്നെയാണ്. കഴിയുന്ന കാര്യം പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, കഴിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് ക്രൂശിൽ ഈ കാര്യങ്ങളെ ചെയ്തത്. എന്നാൽ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ പ്ലാനിന് ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ പദ്ധതികൾ സഫലീകരിക്കാനായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ജീവിതം മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ഇതല്ല ഞാൻ പറഞ്ഞത്, ഇതൊരു വ്യക്തിക്ക് റിയലായിട്ട് ആഗ്രഹം ഉണ്ടാകുമ്പോൾ, കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ഒരു വ്യക്തി തീരുമാനിക്കുമ്പോൾ, കർത്താവിനെ ഫോളോ ചെയ്യുമ്പോൾ അവനിൽ കൂടി ദൈവത്തിന്റെ, കർത്താവിന്റെ മാനിഫെസ്റ്റേഷൻ നടക്കും. അതാണ് പുതിയ വീഞ്ഞ്, കർത്താവാണ് പുതിയ തുരുത്തിയിൽ മാത്രമേ ഒഴിക്കാൻ കഴിയത്തുള്ളൂ. പുതിയ തുരുത്തിയിലല്ലാതെ പഴയ തുരുത്തിയിലേക്ക് ഈ വീഞ്ഞിനെ ഒഴിക്കാൻ ശ്രമിച്ചാൽ കർത്താവ് പറയാണ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചുപോകും. ഇതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് വേറൊരു വാക്യം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, ഇതും അതുമായിട്ട് എന്തോ ബന്ധം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തുകളയും ചെയ്യും. എന്തോ ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന നായ്ക്കളെന്നും പന്നികളെന്നും, ദൈവാനന്ദ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്ന എന്താ ഈ നായ്ക്കൾ, എന്താണ് ഈ പന്നികൾ ദൈവാനന്ദത്തിൽ പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ വചനത്തിൽ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് പത്രോസ് അതിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, രണ്ട് പത്രോസ് അതിന്റെ രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിന്റെ 20, 21, 22 വാക്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവാനത്തിൽ കൃത്യമായിട്ട് ഈ നായ്ക്കൾ ആരാണെന്നും പന്നികൾ ആരാണെന്നും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അവരുടെ ലക്ഷണവും പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ആരാണെന്ന് അവിടെ പറഞ്ഞിരിക്കുക, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ഈ ലോകത്തിന്റെ മാലിന്യം ഒരിക്കൽ വിട്ടുപോടിയവർ വീണ്ടും അതിൽ കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായി തീർന്നിരിക്കും. എന്നിട്ടാണ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഫോർ ദം നോട്ട് ടു ഹാവ് നോൺ ദ വേ ഓഫ് റൈച്ചസ്നെസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിന്റെ ഉദ്ദേശം പാപം പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ റൈച്ചസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ നീതി ഒരു വ്യക്തിയിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്ത വഴിയാണ് ക്രൂശിന്റെ വഴി. ഈ ക്രൂശിന്റെ വഴിയിൽ കൂടി പോകാനായിട്ട് ഒരു വ്യക്തി മനസ്സ് വെച്ചിട്ടില്ല എങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെ, ഈ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവൻ തന്നെ. ഈ റൈച്ചസ്നെസ് അവനിൽ കൂടി വെളിപ്പെടണമെങ്കിൽ കർത്താവ് വെച്ചിരിക്കുന്ന ക്രൂശിന്റെ വഴിയിൽ കൂടി പോകാനായിട്ടുള്ള നീതിയുടെ വഴി ഇവൻ അറിഞ്ഞതിന് ശേഷം അതിനെ വിട്ടുകളഞ്ഞിട്ട് ലോകത്തിലേക്ക് തിരിയുന്നതിനേക്കാൾ ഈ റൈച്ചസ്നെസിന്റെ വഴി ഈ വ്യക്തി അറിയാതിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ജീവിതം, ഈ ഭൂമിയിലെ യേശുക്രിസ്തുവിന്റെ ജീവിതം, ജീവിതത്തിലുടനീളം കർത്താവ് ക്രൂശ് വഹിക്കുകയായിരുന്നു. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ദൈവമേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ കർത്താവാണ് എന്താണ് പറഞ്ഞത്, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. യേശു ക്രിസ്തു ജീവിതത്തിലുടനീളം പറഞ്ഞു എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉടനീളം ഒരു ക്രൂശ് ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ഒരു ക്രൂശ് വഹിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ച 33 വർഷം ജീവിച്ചത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അവസാനം കർത്താവ് ക്രൂശിൽ അവസാനിപ്പിച്ചു. ആ ക്രൂശിൽ വെച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ, വിശ്വാസിയുടെ ജീവിതം തുടങ്ങുന്നത്. കാരണം ആ ക്രൂശിലാണ് നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതം അവസാനിച്ചിടത്ത് ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങുകയാണ്, അവന്റെ പുതിയ സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. കാരണം ആ ക്രൂശിൽ വെച്ചിട്ട് ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് നടന്നു. ആ ക്രൂശിൽ വെച്ചിട്ട് നമ്മുടെ പാപത്തെ, പാപ സ്വഭാവത്തെ അവൻ ഏറ്റെടുത്തു. നമ്മുടെ പഴയ ഹൃദയത്തെ അവൻ ഏറ്റെടുത്തിട്ട് ഒരു എക്സ്ചേഞ്ചിൽ കൂടി നമുക്കൊരു പുതിയ ഹൃദയം തന്നു. നമ്മുടെ ഉള്ളിലേക്ക് ഒരു പുതിയ ആത്മാവിനെ തന്നു. പക്ഷെ അവിടെ വെച്ചിട്ട് ഒരു വ്യക്തിയുടെ ജീവിതം ക്രൂശിൽ വെച്ചിട്ട് തുടങ്ങുന്ന ജീവിതത്തിൽ തുടർച്ചയായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടു നടക്കാൻ ഒരു ക്രൂശ് കൂടി വെച്ചിട്ടുണ്ട്. അത് യേശുക്രിസ്തു വഹിച്ച ക്രൂശല്ല, അവരൊരു വഹിക്കേണ്ട ക്രൂശാണ്. അതുകൊണ്ടാണ് കർത്താവ് തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്നത്, ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ ഇതിന് യോഗ്യനല്ല. അതായത് ഈ വഴി ഒരു വ്യക്തിക്ക് മനസ്സിലാവുകയാണ്, ഇതാണ് നീതിയുടെ വഴിയെന്ന് മനസ്സിലാവുകയാണ്. നീതിയുടെ വഴി മനസ്സിലായിട്ട് ശേഷം ഇവൻ ഇതങ്ങ് വിട്ടുകളയുക, വിട്ടുകളഞ്ഞിട്ട് അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, അവൻ ലോകത്തിലേക്ക് തിരിയുകയാണ്, ലോകത്തിന്റെ മാലിന്യത്തിൽ കടന്നുവിടലുകയാണ്, ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണ്, ലോകത്തിന്റെ അനുരൂപമായിട്ട് ജീവിക്കുകയാണ്, ദൈവത്തിന്റെ ഈ റൈച്ചസ്നെസ് വഴിയിൽ കൂടി നടക്കാനായിട്ട് താല്പര്യമില്ലാതെ ജീവിക്കുകയാണ്. കർത്താവ് പറയാണ് ഇവരുടെ മുമ്പിലേക്ക് ഈ പുതിയ ലൈഫിന്റെ മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന അറിയാമോ, ഇവരിതിനെ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, ചവിട്ടിക്കളയും. ചവിട്ടിക്കളയും മാത്രമല്ല, ഇത് പറയുന്ന വ്യക്തിയെ ചിന്തിക്കളയുകയും ചെയ്യും. നേരെ കർത്താവ് പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, പുതിയ വീഞ്ഞ് പുതിയ ദുരിതത്തിലേ പകരാൻ കഴിയത്തുള്ളൂ. കർത്താവിന്റെ ലൈഫിന് വേണ്ടി ആഗ്രഹിക്കാത്ത ഈ വഴിയിൽ കൂടി നടക്കാൻ പെർഫെക്റ്റ് ആയ ആൾക്കാരെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നൊന്നും. എന്നാൽ കർത്താവിന്റെ ഉദ്ദേശം ഇതാണെന്നും ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ ഈ ജീവിതം എനിക്ക് ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞ് കർത്താവിന്റെ പുറകിലേക്ക് ഇറങ്ങാത്ത ഒരു വ്യക്തിയെടുത്ത് ഈ സുവിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന പറയാം, ഇവര് പുറംകാലം കൊണ്ട് ചവിട്ടും. എന്നിട്ട് പറയുന്ന ആൾക്കാരെ ചിന്തിക്കും, ഇത് റിലിറ്ററലി നടക്കും, ഇത് കർത്താവ് പ്രവചിച്ചാണ്. നേരെ ഒരു വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഇത് സത്യമാണ്. യഥാർത്ഥത്തിലുള്ള ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അവരതിനെ തള്ളിക്കളയും, അവരുടെ മുമ്പിൽ ഇട്ടു കൊടുക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, വീഞ്ഞ് ഒഴുകിപ്പോകും, വസ്ത്രം കീറിപ്പോകും, കീറൽ ഏറ്റവും വലുതായിത്തീരും, കീറിയ വസ്ത്രവുമായിട്ട് അപഹാസ്യനായിത്തീരും. അതായത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മെസ്സേജുകൾ ദൈവത്തിന്റെ റിയൽ വിശുദ്ധ വഴി എന്നാണ് പത്രോസ് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, വിശുദ്ധമായത് പന്നികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ വീട്ടിലെടുക്കരുത്, വിശുദ്ധമായത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കരുത്. നേരെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ആൾക്കാർ റിജക്ട് ചെയ്യുന്ന മെസ്സേജാണിത്, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന മെസ്സേജല്ല. അപ്പോൾ എന്നാൽ റിയലായിട്ടും വീണ്ടും ജനിക്കുകയും കർത്താവിന്റെ വഴിയിൽ കൂടി നടക്കാനായിട്ട് റിയലായിട്ട് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയിൽ കൂടി കർത്താവ് ഒരു വർക്ക് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അവന്റെ ജീവിതത്തിൽ അനുദിനം അവന്റെ ജീവിതത്തിൽ ഈ രൂപാന്തരം നടന്നുകൊണ്ടേയിരിക്കും. അവന്റെ ജീവിതത്തിൽ, അവന്റെ കുടുംബത്തിൽ, അവന്റെ എല്ലാ മേഖലകളിലും ഈ ജീവിതം നടന്നുകൊണ്ടേയിരിക്കും. അവൻ കർത്താവിനെ ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഗ്രാജുവലി, ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നതല്ല, പക്ഷെ ഇത് നടന്നുകൊണ്ടേയിരിക്കും. ആൾക്കാർക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും, യേശു ക്രിസ്തുവിന്റെ ജീവിതം ടേസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിന് കർത്താവ് പറയാണ്, ഇത് പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിക്ക് മാത്രമേ ഹോൾഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പഴയ തുരുത്തികൾ ഈ വഴി ആഗ്രഹിക്കാത്ത വ്യക്തികൾ, ലോകത്തിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾ, മനസ്സ് ലോകത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ, അവരുടെ ഈ വഴി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, ഈ ലൈഫിനെ പറ്റി അവിടുത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ചവിട്ടിക്കളയുന്നതാണ്. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഉദ്ദേശം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ യേശു ക്രിസ്തു അവരിൽ വസിക്കുന്നു എന്നുള്ള മിസ്റ്ററി. ആ വാക്യം വേണമെങ്കിൽ നമുക്ക് വീണ്ടും വായിക്കാം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. അവിടെ പറയാണ്, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഇതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ലോകത്തിൽ എല്ലായിടത്തുമുണ്ട്, പലയിടങ്ങളിലുണ്ട്. കർത്താവിന്റെ ഈ ഒരു ലൈഫിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ജീവിതം നയിക്കണമെന്നും കർത്താവിന്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ നിവർത്തിക്കണമെന്നും ആഗ്രഹിക്കുന്നവർ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവരും ചിലപ്പോൾ വീട് വെച്ചേക്കാം, അവരും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം, പക്ഷെ അവരുടെ പ്രയോറിറ്റി അതല്ല. അവരെ ഭരിക്കുന്ന കാര്യങ്ങൾ അതല്ല, അവരെ ഭരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണമെന്നുള്ളതാണ്. അവരെവിടെയെങ്കിലും പോകണമെന്ന് തീരുമാനിച്ചാൽ അത് ദൈവം അയച്ചിട്ടേ അവർ പോകത്തുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, ഇന്നിടത്ത് പോവാമോ, ഇന്നിടത്ത് പോകത്തില്ല എന്നൊക്കെ എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. ഞാൻ എടുത്ത് പറയുന്നത്, പുതിയ നിയമത്തിൽ പോവുക എന്നൊരു പരിപാടിയേ ഇല്ല, അയക്കുക എന്നൊരു പരിപാടിയേ ഉള്ളൂ. നേരെ ഞാൻ പറഞ്ഞത്, പ്രയോറിറ്റിയാണ് ഇവിടുത്തെ വിഷയം. ഈ ഒരു മനസ്സ് വെക്കാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നേരെ യഥാർത്ഥത്തിൽ പക്ഷെ ഇത് അന്വേഷിക്കുന്ന വ്യക്തികൾ, ഇതിനുവേണ്ടി സീക്ക് ചെയ്യുന്ന വ്യക്തികൾ അവരടുത്ത് പറയാണ്, അവരടുത്ത് ഈ മർമ്മത്തിന്റെ മഹിമാധനം ഇന്നതാണെന്ന് പറയാനായിട്ട് ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രൈസ്റ്റ് ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇതാണ് ദൈവത്തിന്റെ മിസ്റ്ററി, ഇതാണ് സുവിശേഷത്തിന്റെ മിസ്റ്ററി. ഇതിനാണ് ദൈവം ഒരു വ്യക്തി വിളിച്ചിരിക്കുന്നത്. ഇതാണ് പുതിയ തുരുത്തി, ഇതിലാണ് പുതിയ വീഞ്ഞ് പകരുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിശ്വാസി എങ്ങനെയാ എന്താണോ അതേ കാര്യത്തിൽ തന്നെയാണ്, ഒരു വിശ്വാസിയുടെ അതേ റെപ്രസെന്റേഷനാണ് സഭ. കാരണം സഭ എന്നത് വിശ്വാസികളുടെ കൂട്ടമാണ്. സഭ എന്നത് ബിൽഡിംഗ് അല്ല, സഭ എന്നത് വിശ്വാസികളുടെ കൂട്ടമാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയെ പറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ദൈവസഭയെ പറ്റിയും പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു, അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇൻഡിവിജ്വലി, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. അതായത് ഇൻഡിവിജ്വലി ഒരു വ്യക്തി ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവസഭ ദൈവത്തിന്റെ മന്ദിരമാണ്. ബിൽഡിംഗ് അല്ല, ദൈവമക്കളാകുന്ന കല്ലുകൾ കൂടി ചേർന്നിട്ടുള്ള ആ മന്ദിരവും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിനുള്ള മന്ദിരമാണ്. എഫ്എസ്എൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു. അതുപോലെ തന്നെ ദൈവസഭ ഈ മർമ്മത്തെ ഹോൾഡ് ചെയ്യുന്നതാണ്, വിശ്വാസി മർമ്മത്തെ, ഈ മർമ്മത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ദൈവസഭയും ഈ ഒരു മിസ്റ്ററിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു മിസ്റ്ററിയാണ് ദൈവസഭയും ഹോൾഡ് ചെയ്യുന്നത്. 1 തിമോത്തിയോസ് 3:16 പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയാണ് ഞാൻ വേഗത്തിൽ, പതിനാലാമത്തെ വാക്യത്തിൽ പറയാണ് ഞാൻ വേഗത്തിൽ നിന്റെ അവിടെ കേൾക്കൽ വരാം എന്ന് ഞാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. ഇവിടെ പറയാണ് ജീവനുള്ള ദൈവത്തിന്റെ ദേവാലയം എന്ന് പറയുന്നത് ദൈവസഭയാണ്. കൊരിന്ത്യരെന്ന് പറയാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. അതുപോലെ തന്നെ കൊരിന്ത്യരെന്നതിൽ പറയാണ് നിങ്ങൾ ദൈവത്തിന്റെ ശരീരമാണ്. അതേപോലെ തന്നെ ദൈവസഭയും ദൈവത്തിന്റെ ശരീരമാണ്. ഈ രണ്ടും ഒരുമിച്ച് വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ വീണ്ടും ജനിച്ച ദൈവത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. അങ്ങനെ കൂടി വരുന്ന ദൈവസഭ ഒരു സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ്. ഇല്ലെങ്കിൽ ഒരു ട്രൂത്തിനെ ഹോൾഡ് ചെയ്യുന്ന ദൈവസഭയാണ്, മന്ദിരമാണ് ദൈവത്തിന്റെ സഭ. അതുകൊണ്ടാണ് ഇരിക്കുന്നത് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവസഭയിൽ നടക്കേണ്ടത് ഇന്നതെന്ന് ഞാൻ എഴുതുന്നു. നേരെ ഓരോ ദൈവസഭയും എന്താണെന്നറിയാമോ, ദൈവത്തിന്റെ മിസ്റ്ററിയെ ഹോൾഡ് ചെയ്യുകയും ദൈവത്തിന്റെ മിസ്റ്ററിയെ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന മന്ദിരങ്ങളാണ്. ആ മിസ്റ്ററി എന്താണെന്നറിയാമോ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള മിസ്റ്ററിയാണ്. ഇതാണ് പുതിയ നിയമത്തിന്റെ സുവിശേഷം, ഇതാണ് പുതിയ നിയമത്തിന്റെ മർമ്മം. നേരെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ വിശ്വാസി ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ ദൈവസഭ ദൈവത്തിന്റെ മന്ദിരമാണ്. ഒരു ഇൻഡിവിജ്വൽ വിശ്വാസി ദൈവത്തിന്റെ ശരീരം കർത്താവിന്റെ ശരീരമാണെങ്കിൽ ദൈവസഭ കർത്താവിന്റെ ശരീരമാണ്. അതുപോലെ തന്നെ ഒരു പുതിയ തുരുത്തി, വീണ്ടും ജനിച്ച ദൈവത്തെ അനുസരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പുതിയ തുരുത്തി ദൈവത്തിന്റെ സഭയാണ് എങ്കിൽ, ഇൻഡിവിജ്വൽ വിശ്വാസിയാണെങ്കിൽ ഒരു പുതിയ തുരുത്തി ദൈവത്തിന്റെ സഭയുമാണ്. ഈ പുതിയ തുരുത്തിയിലാണ് പുതിയ വീഞ്ഞൊഴുക്കുന്നത്. ഈ ഒരു മെസ്സേജ് യഥാർത്ഥത്തിലുള്ള ദൈവഭക്തിയുടെ മർമ്മം മനസ്സിലാകുന്ന വ്യക്തികൾ, അതിനെ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്ത വ്യക്തികൾ, അങ്ങനെയുള്ള ചർച്ച്, അല്ലെ ചർച്ച് എന്ന് വിളിക്കാമെങ്കിൽ, അവിടെയും ഈ കാര്യങ്ങൾ പറഞ്ഞാൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് അതിന്റെ റിസൾട്ട് പറയാണ്, തുരുത്തി പൊളിയും വീഞ്ഞ് ഒഴുകിപ്പോകും, വസ്ത്രം കീറും, കീറൽ ഏറ്റവും വലിയതായിത്തീരും. ഞാൻ പറയുന്ന ഇതെല്ലാം ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. പിന്നെ എന്താണ് ദൈവവചനം പഠിപ്പിക്കുന്നത്? കർത്താവ് പറയുന്നത് ഈ വിശുദ്ധ മെസ്സേജിനെ, ഈ മെസ്സേജിനെ ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവണം, ആ മെസ്സേജിനെ ഹോൾഡ് ചെയ്യുന്ന സഭകളുണ്ടാവണം. അല്ലാത്ത വ്യക്തികൾ, അല്ലാത്ത കൂട്ടങ്ങൾ, അല്ലാത്ത ഓർഗനൈസേഷൻസിന് ഈ മിസ്റ്ററിയെ ഹോൾഡ് ചെയ്യാൻ കഴിയുകയില്ല. അവിടെ ഇത് പറഞ്ഞാലുള്ള പ്രശ്നം കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയാണ്, തുരുത്തി പൊളിയും വീഞ്ഞൊഴുകും, അത് ചെയ്ത പണിയെല്ലാം വേസ്റ്റാവും. അത്രയും മാത്രമല്ല, ഈ പറയുന്ന ആളെ ഈ പന്നികളും നായ്ക്കളും ചീന്താൻ വരികയും ചെയ്യും. ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇതിലെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? കർത്താവ് പറയാണ് പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേ ഒഴിക്കാൻ കഴിയുള്ളൂ. കോടിത്തുണിക്കണ്ടം, ഈ കോടിത്തുണിക്കണ്ടം എന്ന് മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പുതിയ വസ്ത്രം, പഴയതിന്റെ അടുത്ത് ചേർത്തുള്ള പാച്ച് വർക്ക് ദൈവം ആഗ്രഹിക്കുന്നില്ല. പഴയതിനെ നന്നാക്കാനായിട്ട്, ഈവൻ പഴയ മനുഷ്യനെ നന്നാക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല. അവനെ മാറ്റി അവനെ പുതിയ ഒരു ഹൃദയമാണ് കൊടുത്തത്. പഴയ സിസ്റ്റങ്ങൾ, ദൈവവചനപ്രകാരമല്ലാത്ത സിസ്റ്റങ്ങൾ, ദൈവവചനപ്രകാരമല്ലാത്ത തുരുത്തികൾ, ഇതിന്റെയൊക്കെ നടുവിൽ ഈ മെസ്സേജും കൊണ്ട് പോയിട്ട് കാര്യമില്ല. അത് വേസ്റ്റഡ് വർക്കാണ്, വേസ്റ്റഡ് ജോബാണ്, കർത്താവ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്താണ് ദൈവത്തിന്റെ ആഗ്രഹം എന്ന് അറിയാമോ? ദൈവത്തിന്റെ ആഗ്രഹം വ്യക്തികൾ ദൈവത്തിന്റെ തുരുത്തികളാകണം, ദൈവസഭകൾ ദൈവത്തിന്റെ തുരുത്തികളാണ്. എല്ലായിടത്തും അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഈ ഒരു ആഗ്രഹം, ഈ ഒരു വിഷൻ ഒരു വ്യക്തി പ്രാപിച്ചാൽ ആ ഒരു വിഷൻ ആ വ്യക്തി ഡയറക്റ്റ് ചെയ്യും. ദൈവത്തിന്റെ അനാദി നിർണയം, ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻ വെളിപ്പെടുത്തുന്ന ദൈവസഭയിൽ കൂടിയാണ്. അവിടെ വായിച്ചിട്ടുള്ളല്ലേ എഫേസ്യ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം. ഈ പറഞ്ഞിരിക്കുന്ന കൊലോസ്യ ലേഖനത്തിൽ ഇൻഡിവിജ്വലി ദൈവത്തിന്റെ മഹത്വത്തിന്റെ മിസ്റ്ററിയുടെ മഹിമാദനം പറഞ്ഞ പോലെ തന്നെ പറയാണ്. ഇവിടെ പറയാണ് വീണ്ടും ഇതേ കാര്യമാണ്, കൊലോസ്യ ലേഖനത്തിൽ ഇൻഡിവിജ്വലി പറഞ്ഞ അതേ കാര്യമാണ് കോർപ്പറേറ്റ് ചർച്ചിന്റെ അടുത്ത് പറയുന്നത്. ഇവിടെ പറയാണ് സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയധനത്തെപ്പറ്റി, ഈ മഹത്വത്തിന്റെ മഹിമാധനത്തെപ്പറ്റി പ്രസംഗിക്കുവാനും, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പുവാനുമായി കൃപ നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് അത് പ്രകാശിക്കുന്നവർ പറയാണ്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരമായ സഭ മുഖാന്തരം അറിവായി വരുന്നു. അല്ലെങ്കിൽ ഇത് സഭ മുഖാന്തരമാണ് അറിയുന്നത്, വ്യക്തികൾ മുഖാന്തരമാണ് അറിയുന്നത്. അല്ലെങ്കിൽ വീണ്ടും ജനിച്ച യഥാർത്ഥത്തിലുള്ള ഈ ദൈവത്തിന്റെ മിശ്ര ഈ തലയിൽ മനസ്സിലാക്കുന്ന ആൾക്കാരല്ല. തലയിൽ ഇതൊക്കെ ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവും. കുറെ പ്രാവശ്യമൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും, ഇനി പ്രസംഗിക്കാനും പറ്റും. അതിന്റെ കാര്യമേ അല്ല ബൈബിൾ ഇവിടെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ദൈവം ഒരു റെവലേഷനായിട്ട് കൊടുത്തല്ലേ കൊടുത്തുള്ളൂ. ഈ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് എത്ര നാളായിട്ട് കേട്ടിട്ട് എപ്പോഴാണ് നിങ്ങൾക്കത് യഥാർത്ഥത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ചത്? എപ്പോഴാണ് നിങ്ങൾക്കത് യഥാർത്ഥത്തിൽ ദൈവം ഇത് വെളിപ്പാടായിട്ട് വന്നത്? അപ്പോഴാണ് നിങ്ങൾ വീണ്ടും ജനിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു കാര്യവും നിങ്ങൾ സഭയിൽ വന്നിട്ട് ഒരുപാട് നാളായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ദൈവം ഇതിന്റെ ഒരു വെളിച്ചം തന്നാൽ അതായിരിക്കും ആ വ്യക്തിയെ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ റിയൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ വ്യക്തികൾ ചേർന്ന് വരുന്നതാണ് ദൈവസഭ. അതാണ് പുതിയ തിരുത്തി. അവിടെ മാത്രമേ ഈ മെസ്സേജ് റിയലായിട്ട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത വർക്കുകൾ പാഴ്വേലയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മളെ ചെയ്യട്ടെ. ഞാൻ പലപ്പോഴും പല ആൾക്കാരും, ഒരുപാട് പേരൊന്നുമില്ല, പല ആൾക്കാരും പലയിടത്തും പ്രസംഗിക്കാൻ, ഇവിടെയും പ്രസംഗിക്കാനായിട്ട് ചിലപ്പോഴൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പലയിടത്തും പോവാത്തതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ചില അവിടെ പലയിടത്തും പ്രസംഗിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലാത്ത കാര്യമാണ്. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് വർക്ക്. കാരണം എന്താണ്? ഇത് ഹോൾഡ് ചെയ്യാൻ കഴിയാത്തടത്ത് ഇത് പറഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് ഓപ്പോസിറ്റ് ആണ്. നേരെ കർത്താവ് അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ വാക്യത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 3:5 39:36 36 കർത്താവ് പറയാണ്, ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ആരും കോടിത്തുണിക്കണ്ടം, കോടിത്തുണിക്കണ്ടം എന്ന് പറഞ്ഞാൽ പുതിയ വസ്ത്ര കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നാറില്ല, തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. പുതിയതും പഴയതും കൂടി ചേരത്തില്ല, ഇതിലൊരു പരിപാടി നടക്കത്തില്ല. മത്തായിൽ പറയാണ് കീറൽ ഏറ്റവും വലുതായിത്തീരും. ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറില്ല, പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകി പോകും, തുരുത്തിയും നശിച്ചുപോകും. പുതിയ വീഞ്ഞ് പുതിയതിൽ എത്ര പകർന്നു വരുന്നത്? കാരണം പഴയത് പകർന്നാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയത് കുടിച്ച് സംതൃപ്തരായിട്ടിരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലുണ്ട് ഈ ലോകത്തിൽ. അവർ പറയും പുതിയതിന്റെ ആവശ്യമേ ഇല്ല എന്ന് പറയും. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പഴയത് കുടിച്ചവർ പിന്നെ പുതിയതിനെ ഉടനെ ആഗ്രഹിക്കുന്നില്ല, പഴയത് നല്ലതെന്ന് പറയും. എന്നിട്ട് പുതിയത് ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്, പുതിയ ലൈഫ് ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്, പുതിയ ലൈഫ് ആഗ്രഹിക്കാത്ത ചർച്ചകൾ എന്ന് പറയാമെങ്കിൽ അവിടെ എങ്ങും ഈ കാര്യം കൊണ്ട് പ്രയോജനമില്ല. എന്നാൽ റിയലായിട്ട് കർത്താവിനെ സീക്ക് ചെയ്യുന്ന വ്യക്തികൾ, കൂട്ടങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഈ മെസ്സേജ് വഹിക്കാനായിട്ട് ദൈവം ആൾക്കാരെ കുറിച്ച് ആക്കുന്നു. പറയാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ജീവിതത്തിൽ കൂടി അവരുടെ ഉള്ളിലുള്ള അവരുടെ ജഡത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി കർത്താവിങ്കിലേക്ക് തിരികുകയും വീണ്ടും ജനിച്ചതിന് ശേഷവും കർത്താവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി സെൽഫ് ലൈഫിന്റെ അടിസ്ഥാനത്തിന്റെ അറ്റം കണ്ടവർ, ദൈവത്തെ കൂടാതെ ജീവിക്കാൻ കഴിയത്തില്ല എന്ന് കണ്ടവർ, മറ്റവരെ ജഡ്ജ് ചെയ്യാനായിട്ട് മാത്രം നിൽക്കാത്തവർ, സ്വയം ജഡ്ജ് ചെയ്യുന്നവർ, കുറിച്ചെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നവരിൽ കൂടി കർത്താവിന്റെ വർക്ക് വീണ്ടും തുടരും. അതിൽ കൂടി ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ അനാദി നിർണയം സഭ മുഖാന്തരം വെളിവായിട്ടിരുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.